السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي، امين رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ, അഥവാ മലക്കുകളോട് ഞാൻ ഭൂമിയിലേക്ക് ഒരു സൃഷ്ടിവർഗത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയിക്കുമ്പോൾ, നമുക്കറിയാവുന്നതാണ് മലക്കുകളുടെ മറുപടി എന്തായിരുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ തസ്ബീഹ് ചെയ്യാൻ, അല്ലാഹുവെ തഖ്ദീസ് ചെയ്യാൻ, അതുപോലെയുള്ള അല്ലാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനും അല്ലാഹുവിന് ആവശ്യമുള്ള രീതിയിൽ ദിക്ർ ചെയ്യാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ മലക്കുകൾ തന്നെ ധാരാളമുണ്ട്. മലക്കുകളുടെ എണ്ണം നമുക്ക് ഹദീസുകളിൽ നിന്ന് കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ കൂടി അതിന്റെ ഓരോ ഇഷാറത്തുകൾ, ഓരോ പിന്നെ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ തന്നെ കോടിക്കണക്കിനുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇവിടെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആ രീതിയിൽ പിന്നെ നമസ്കാരമാവട്ടെ, സുജൂദാവട്ടെ, അത് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയിരുന്നത് എങ്കിൽ, അഥവാ അങ്ങനെ ഒരു സൃഷ്ടിയാണ് ആവശ്യമെങ്കിൽ മലക്കുകൾ തന്നെ ധാരാളമായിരുന്നു. അതുകൊണ്ടാണ് മലക്കുകൾ ഭൂമിയിലേക്ക് ഞാൻ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് കുഴപ്പമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ രക്തം ചീന്തുന്ന അങ്ങനെ ഒരു വർഗത്തെ എന്തിനാണല്ലോ, എന്തിനാണല്ലോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, കാരണം അല്ലാഹുവിന്റെ ഇൽമ് അത്ര വിശാലമാണ്. മലക്കുകൾ അല്ലാഹുവിന്റെ കേവലം സൃഷ്ടികളാണ്. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ കുറച്ചു കാലത്ത് സ്വർഗത്തിൽ താമസിപ്പിക്കുകയും മനുഷ്യനെ ഇണയെ സൃഷ്ടിക്കുകയും, അതെല്ലാം നമുക്കറിയാം. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനെത്തുന്നു. സ്വാഭാവികമായിട്ടും ഒരിക്കലും നാം ധരിച്ചു പോകരുത്, സ്വർഗത്തിൽ നടന്ന ചില കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിലെത്തേണ്ടി വന്നത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളോട് പറഞ്ഞത് എന്താണ്? ഭൂമിയിലേക്ക്, ഫിൽ അർള്, ഭൂമിയിലേക്കാണ് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം, അതിന് ചില കാരണങ്ങൾ അള്ളാഹു ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. നാം പറയുന്ന വിഷയം, നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതം നാം ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് രാവിലെ നാം എഴുന്നേറ്റത് മുതൽ ഈ നിമിഷം വരെ, ഈ മഗ്രിബ് നമസ്കാരം ശേഷം വരെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഓരോരുത്തരും പല അനുഭവങ്ങളിലൂടെയും ഇന്നത്തെ ദിവസം കടന്നുപോയിട്ടുണ്ടാവുക. ആ ജീവിതം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആലോചിച്ചു നോക്കണം. ആ ഒരു ചിന്തയിൽ ഈ സംസാരം ഒന്ന് ഗൗരവത്തിലെടുക്കണം. നമ്മുടെ സംസാരിക്കുന്ന വിഷയം, നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ടത്, നമുക്ക് നഷ്ടപ്പെടരുത് എന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നാം ആലോചിച്ചു നോക്കണം. ഓരോരുത്തർക്കും ഉത്തരം കിട്ടേണ്ടതാ. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു വാചകത്തിന്റെ പ്രസക്തി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാകും, നിങ്ങൾക്ക് ആവശ്യമായ താമസ സൗകര്യം നിങ്ങൾക്ക് ഭൂമിയിൽ ഉണ്ടാകും. അല്ലാഹു തആല മനുഷ്യവർഗത്തെ, അഥവാ നാം ഓരോരുത്തരുടെയും വർഗത്തെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾക്ക് ജീവിക്കാൻ താമസത്തിനാവശ്യമായ നിങ്ങളുടെ ഭക്ഷണം, അതുപോലെ മറ്റു കാര്യങ്ങൾ, അതിനാവശ്യമായ കാര്യങ്ങൾ എല്ലാം ഭൂമിയിൽ ഉണ്ടാകും. ഇലാഹീൻ, ഒരു നിർണിത കുറച്ചു കാലത്തേക്ക്. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മൾ ആലോചിച്ചു വെക്കി, അള്ളാഹു തആല ഇതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു നിബന്ധന വെച്ചു, കുറച്ച് കാലത്തേക്ക് എന്നുള്ളത്. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും, മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ട എന്താണെന്നറിയോ? സമയം തന്നെയാണ്. സമയം അതിന് പല പല പേരിടാം. ജീവിതം എന്ന് പേരിടാം, ആയുസ് എന്ന് പേരിടാം, അല്ലെങ്കിൽ എന്തു പേരിട്ടാലും സമയമാണ് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ടത്. അത് നഷ്ടപ്പെട്ടാൽ, അത് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും നമുക്ക് തിരിച്ചിട്ടില്ല, ഒരിക്കലും. ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അതൊന്ന് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഒരുപാട് സൃഷ്ടികളെ വിളിച്ച് സത്യം ചെയ്യുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മാത്രമേ മനുഷ്യർക്ക് അടിമകളായ നമുക്ക് സത്യം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അള്ളാഹു തആല അവന്റെ ഓരോ സൃഷ്ടികളുടെ പ്രാധാന്യം അനുസരിച്ച്, അല്ലെങ്കിൽ പറയുന്ന വിഷയത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് ഓരോന്നിനെ വിളിച്ച് സത്യം ചെയ്യും. അങ്ങനെ സമയത്തിന്റെ വിവിധ സന്ദർഭങ്ങളെ, വിവിധ ഘട്ടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ച് സത്യം ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വൽ ഫജ്ർ വലയാലിൻ ആഷർ, ഫജ്ർ പ്രഭാതം, അതുപോലെ തന്നെ 10 രാത്രികൾ, രാത്രി പ്രഭാതം സമയത്തിന്റെ വിവിധ സന്ദർഭങ്ങളാണ്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല, രാത്രിയും പകലും അതിന്റെ കൂരാകൂരിട്ടിലും പകലിന്റെ പ്രകാശത്തിലും. അതുപോലെ വദ്ദുഹ വല്ലൈലി ഇദാ സജ, പ്രഭാതം അതിന്റെ ചൂട് ഏറ്റുതുടങ്ങുന്ന ആ സമയം, വഹ സമയം. അതുപോലെ രാത്രി അതിന്റെ ഏറ്റവും മയക്കത്തിലേക്ക് പോകുന്ന സമയം. അതുപോലെ വൽ ആസുർ, കാലം തന്നെയാണ് സത്യം, സമയം തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സ്ഥലങ്ങളിൽ സമയത്തെയും കാലത്തെയും തൊട്ട് സത്യം ചെയ്ത് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ സമയത്തിന്റെയും ഓരോന്നിന്റെയും ഗൗരവത്തെയാണ്. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടം ചിന്തിക്കുമ്പോഴും, ഓരോ പ്രായത്തിലുള്ളവരായിരിക്കും നാം ഓരോരുത്തരും, ഓരോ പ്രായത്തിലുള്ളവർ, നമ്മൾ ഇത്ര കാലം ചെയ്ത യാത്ര എന്നുള്ളത് അത് നമ്മളിലൂടെ കടന്നുപോയ സമയമാണ്. അതായത് ഒരു യാത്ര എന്ന് പറഞ്ഞ ഒരു തുടക്കം, ഒരു ലക്ഷ്യം, അതാണ് യാത്ര. അതിന്റെ ദൂരം അളക്കാനുള്ള അളവുകോലാണ് നാം പറയുന്ന മീറ്റർ, കിലോമീറ്റർ, അതുപോലെയുള്ള അളവുകോൽ. ജീവിതം എന്നുള്ളത് യാത്രയാണ്. മിനല്ലാ ഇലല്ലാ, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്ര, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജനനം മുതൽ മരണം വരെയുള്ള യാത്ര. ആ യാത്രയുടെ ദൂരം അളക്കാനുള്ള അളവുകോൽ സമയമാണ്. സമയമാണ് എന്താ, എത്രയാണ് സമയം എന്നുള്ളത്. ആ സമയം ഓരോ, നമ്മൾ സമയം കണക്കൂട്ടുമ്പോൾ സമയങ്ങൾ മണിക്കൂറുകളാകും, മണിക്കൂറുകൾ ദിവസങ്ങളാവും, ദിവസം ആഴ്ചകളാവും, ആഴ്ച മാസങ്ങളാവും, മാസം വർഷങ്ങളാവും. ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ഓരോ ദൂരത്തിന്റെ, സമയത്തിന്റെ, അതായത് നമ്മുടെ യാത്രയുടെ ദൂരത്തിന്റെ ആ അളവ് സമയത്തിന്റെ കണക്കിൽ കൂടിക്കൂടി വരുന്നു ഓരോ വർഷം കഴിയും തോറും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സമയത്തെ പറ്റി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബോധ്യപ്പെട്ടാൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച് ആലോചിച്ച് ഒരു അല്പമെങ്കിലും വിഷമം വരാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, സമയത്തിന്റെ മറ്റൊരു വിഷയത്തിലേക്ക്, തലത്തിലേക്ക് പറയുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുദ്ദഹർ ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, നിങ്ങൾ സമയത്തെ ആക്ഷേപിക്കരുത്, അല്ലെങ്കിൽ കുറ്റം പറയരുത്, ചീത്ത പറയരുത്. എന്നിട്ട് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സമയമെന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സമയത്തിന്റെ പൂർണമായ നിയന്ത്രണമുള്ളത്. ചില ആളുകൾ പിന്നെ ഇന്ന സമയം കാരണം, മോശപ്പെട്ട സമയം കാരണം, ആ രീതിയിൽ ഇന്ന ദിവസം കാരണം, മോശപ്പെട്ട ദിവസം കാരണം എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നു, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. എന്നാൽ അത് അനുവദിക്കപ്പെട്ടൊരു മേഖലയുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ദിവസം, അത് നമ്മളതൊരു മോശപ്പെട്ട ദിവസമായിരുന്നു, അത് അനുവദിക്കപ്പെട്ടൊരു മേഖലയാണ്. എന്നാൽ ആ ദിവസം കാരണം കൊണ്ട്, അല്ലെങ്കിൽ ആ സമയം കാരണം കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഈ മോശപ്പെട്ട കാര്യം നടക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞാൽ അത് ശിർക്കിന്റെ ഒരു ഭാഗത്തേക്ക് വരെ എത്തുന്ന ഒരു വിഷയമായിട്ട് കിതാബു തൗഹീദിലെല്ലാം ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നാം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് പൂർണമായും സമയത്തിന്റെ നിയന്ത്രണം എന്നുള്ളത്. നമ്മൾ പിന്നെ സമയത്തിന്റെ ഒരു അടിസ്ഥാനം മുതൽ പറഞ്ഞു തുടങ്ങുന്നത് അതിന്റെ അവസാനത്തിൽ അതിന് ഗൗരവം ബോധ്യപ്പെടാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ, ان في ذلك لعبرة لأولي الابصار. الله سبحانه وتعالى രാവിനെയും പകലിനെയും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു, അള്ളാഹു തആല മാറ്റിക്കൊണ്ടിരിക്കുന്നു. നോക്കിക്കാണുന്നവർക്ക് ചിന്തിക്കാനുള്ള ഇബ്രത്താണ് അതിലുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, രാത്രിയും പകലെയും കുറിച്ച് പകലിനെയും കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ രാത്രിയായി തുടങ്ങി, രാത്രി നിൽക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു. നാളെ രാവിലെ ആയാൽ എന്ത് ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ജോലിക്ക് പോകേണ്ട സമയം, നാളെ വേറെ എന്തൊക്കെ ചെയ്യേണ്ട സമയം, അതെല്ലാം നമ്മൾ നാളെ സൂര്യൻ ഉദിക്കും എന്നുള്ള വിശ്വാസത്തിൽ നാം ചെയ്യുന്നു. എന്നാൽ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും തന്നെ ആ സൂര്യൻ നാളെ ഉദിക്കണമോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ ഒരഭിപ്രായം പറയാൻ പോലും അവകാശമില്ല. ഒരഭിപ്രായം ഏത് സമയത്ത് ഉദിക്കണം അല്ലെങ്കിൽ ഏത് സമയത്ത് അസ്തമിക്കണം, ആ ഒരു അഭിപ്രായത്തിന് പോലും സാധ്യതയില്ല. അതെങ്ങാനും നാളെ ഉദിച്ചില്ല എങ്കിൽ വേറെ ആർക്ക് സാധിക്കുക? ഏതെങ്കിലും മനുഷ്യനെ കൊണ്ടുവരാൻ സാധിക്കോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ശ്രദ്ധേയമായി മനുഷ്യന്റെ ദുർബലത, നമ്മുടെ ഓരോരുത്തരുടെയും ദുർബലത മനസ്സിലാക്കി തരാൻ രണ്ട് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ നോക്കി, അള്ളാഹു തആല പറയുന്നു, നിങ്ങൾ നോക്കി, അള്ളാഹു തആല നിങ്ങൾക്ക് യൗമിൽ ഖിയാമ വരെ രാത്രി മാത്രമാണാക്കുന്നത് എങ്കിൽ, രാത്രി മാത്രം എന്നിട്ട് ചോദിക്കുകയാണ്, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാഇൻ അഫലാ തസ്മഊൻ. അല്ലാഹു അല്ലാതെ ഏത് ഇലാഹാണ് നിങ്ങൾക്കുള്ളത്, ഒരു പ്രകാശത്തെ ഒരു വെളിച്ചത്തെ നിങ്ങൾ കൊണ്ടുവന്ന് തരാനുള്ളത്? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ? തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല വീണ്ടും ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാര സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾക്ക് പകലാണ്, ലോകാവസാനം വരെ പകല് മാത്രമാണ് എങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ അഫലാ തുബ്സിറൂൻ. വേറെ ആരുണ്ട് നിങ്ങൾക്ക് രാത്രിയെ, നിങ്ങൾക്കൊന്ന് സമാധാനത്തോടുകൂടി വിശ്രമിക്കാനുള്ള രാത്രിയെ കൊണ്ടുവന്നു തരാൻ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ? ഇമാം സഅദി റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു പറഞ്ഞൊരു രീതി, ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു, സൂറത്തുൽ ഖസസിലെ ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, രാത്രി മാത്രമായാൽ വേറെ ആരുണ്ട് വെളിച്ചം കൊണ്ടുവന്നുതരാൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന്. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു, പകല് മാത്രമായാൽ ആരുണ്ട് രാത്രി കൊണ്ടുവന്നുതരാൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഇമാം സഅദി റഹിമഹുള്ള പറയുകയാണ്, ഇവിടെ രാത്രിയുടെ വിഷയം പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞു. കാരണം രാത്രിയാണ് കേൾവി ഏറ്റവും അപലകായിട്ടുണ്ടാവുക. രാത്രി കാഴ്ചയേക്കാൾ നമുക്ക് സാധിക്കുക എന്താണ്? കേൾവിയാണ്. അതുപോലെ പകലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ, കണ്ടു മനസ്സിലാക്കുന്നില്ലേ, പകലിൽ കേൾവിയേക്കാൾ കൂടുതൽ കാണുന്നതാണ് ഉണ്ടാവുന്നത്. ഖുർആന്റെ ഒരു അത്ഭുതമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ശൈലിയാണ്. എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയ ഒരു ആയത്തുകളാണ് ഈ ആയത്തുകൾ. നമ്മൾ ആലോചിച്ചു നോക്കി, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ദുർബലത മനസ്സിലാക്കി കൊടുക്കുന്ന ആയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കണം. ഞാനീ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ഓരോരുത്തരും ഒറ്റക്കായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. സമയത്തെ കുറിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാത്തി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ അവന്റെ തീരുമാനത്തിൽ അല്ലെങ്കിൽ അവന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മാസങ്ങളുടെ എണ്ണം 12 ആണ്. അത് അള്ളാഹു തആല തീരുമാനിച്ചത്, മനുഷ്യൻ കണക്കൂട്ടി തീരുമാനിച്ചതല്ല. അത് പിന്നെ സൂര്യ എന്താ എന്ന് പറയാ, സൂര്യ മാസത്തിന്റെ കണക്കാണെങ്കിലും സൂര്യവർഷമാണെങ്കിലും ചന്ദ്രവർഷം രണ്ടുമല്ലോ, ഹിജിരിയും നമ്മൾ ഈ പിന്നെ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയുന്ന രണ്ടായിരുന്നാലും അത് 12 എന്നുള്ളത് തീരുമാനിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. കാരണം മനുഷ്യനിത് സൂര്യന്റെ ആ ഒരു അവസ്ഥയും അതുപോലെ ചന്ദ്രന്റെ ഓരോ അവസ്ഥയും നോക്കി കണക്ക് കൂട്ടി അവനെ കണ്ടുപിടിച്ചതല്ല, അവൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്. അള്ളാഹു തആല സൂര്യനെയും ചന്ദ്രന്റെയും കറക്കവും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം അത് കൃത്യമായി നിർണയിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചതാണ് 12 മാസം എന്നുള്ള കണക്ക്. 12 മാസം എന്നുള്ള കണക്ക് അത് നമ്മൾ വർഷമായി കൂട്ടുന്നു. 12 മാസം ഒരു വർഷമായി കൂട്ടുന്നു. അത് ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ ഓരോ വർഷം കഴിഞ്ഞതായിട്ടും കണക്ക് കൂട്ടുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച കാര്യമാണ്. ഇനി നാം പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൂര്യന്റെയും ചന്ദ്രന്റെയും പൂർണമായ നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം സമയത്തിന്റെ അളവ് കണക്കുകൂട്ടുന്നത് സൂര്യന്റെ ആ ചലനമനുസരിച്ചിട്ടാണ്. അതായത് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതും അതിന്റെ സമയമാണ് ഓരോ ദിവസത്തിന്റെ കണക്ക്, ഓരോ ദിവസത്തിന്റെ കണക്ക്. എന്നാൽ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സമയം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അതായത് ഞാൻ അനുഭവിക്കുന്ന ഒരു മണിക്കൂർ, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു മണിക്കൂർ, അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരിലേക്കും ബറക്കത്ത് ചൊരിയുന്നതനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അള്ളാഹു സുബ്ഹാന അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നത് അള്ളാഹു തആല നമ്മളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹഫ്, അതിൽ അസ്ഹാബുൽ കഹഫ്, ആ ചരിത്രം നമുക്കറിയാം. ആ കഹഫിന്റെ ആളുകൾ, ആ ഗുഹാവാസികൾ, അവർ ഗുഹയിൽ കിടന്ന ആ കണക്ക് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വതറശംസ ഇദാ തലഅത തസാവറു അൻ കഹഫിഹിം ദാത അൽയമീൻ വഇദാ ഗറബത തഖ്രിദുഹും ദാത അൽഷിമാൽ വഹും ഫീ ഫജ്വതിൻ മിൻഹു ذلك من ആയത്തുൽ ഇല്ലാഹ്. നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, അതായത് ഗുഹാവാസികൾ ഗുഹയിൽ അള്ളാഹുവിന്റെ തൗഹീദ്, ഒരു രാജ്യം മുഴുവൻ ഒരു നാട് മുഴുവൻ തങ്ങൾക്കെതിരാവുമ്പോൾ അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആ ഗുഹാവാസികൾ അവിടെ താമസിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, സൂര്യൻ ഉദിക്കുമ്പോൾ, കിഴക്കിൽ നിന്ന് ഉദിക്കുമ്പോൾ അവരെ ആ ഗുഹയിൽ നിന്ന് സൂര്യനെ അള്ളാഹു തആല തെറ്റിക്കും, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് തെറ്റിക്കും. അസ്തമിക്കുമ്പോഴും അതിൽ നിന്ന് തെറ്റിക്കും. അതായത് സമയം എന്നുള്ള കണക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നത് സൂര്യന്റെ ഉദയവും അതേ അസ്തമനവും വെച്ചിട്ടാണ് ഓരോ സമയം കണക്കൂട്ടുന്നത്. അതുപോലെ ചന്ദ്രന്റെ രാത്രിയും കണക്കൂട്ടുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സമയം എന്നുള്ള ആ സിസ്റ്റത്തിൽ നിന്ന്, ആ സമയം എന്നുള്ള ആ കണക്കിൽ നിന്ന് ഈ ഗുഹാവാസികളെ മാറ്റി നിർത്തുകയാണ്. 300 വർഷത്തോളം അവരെ സമയത്തിന്റെ, ആ ഭൂമിയിൽ നടക്കുന്ന സമയത്തിന്റെ ആ റൂട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുകയാണ്. പിന്നീട് 309 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ അതിൽ കൊണ്ടുവരുന്നത്. പിന്നീട് ഒരു ചരിത്രം നമുക്കറിയാം. ഇവിടെ നാം ഇത് പറയാനുള്ള കാരണം, സഹോദരങ്ങളെ, നമ്മുടെ സിദ്ഖ് അനുസരിച്ച്, നമുക്ക് അള്ളാഹുവിനോടുള്ള സിദ്ഖ് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല ബറക്കത്ത് ചൊരിയും, നമ്മുടെ സമയത്തിൽ അള്ളാഹു തആല ബറക്കത്ത് ചൊരിയും. ഒരു മണിക്കൂർ കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, കണക്ക് കൊണ്ട് എല്ലാം തുല്യമായിരിക്കും, കണക്ക് നോക്കുമ്പോൾ എല്ലാം തുല്യമായിരിക്കും, പക്ഷെ ഒരുപാട് അമാലുകൾ, ഒരുപാട് നന്മകൾ, അതുപോലെ മറ്റ് ഓരോ മേഖലയിലും നമുക്ക് അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അതിൽ ബറക്കത്ത് ലഭിക്കും. ഒരുപാട് സലഫുകളുടെ ചരിത്രത്തിൽ, സഹാബാക്കളുടെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണും, എത്രയോ സഹാബാക്കൾ രാത്രിയിൽ ഒരു ദിവസം തന്നെ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് സാധിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സഹാബാക്കളുടെയും സലഫുകളുടെയും എല്ലാം ജീവിതത്തിൽ നമ്മൾ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും, നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നും. ഒരു ദിവസം തന്നെ ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞതായിട്ട്, ഞാൻ 60 തവണ റമദാനിൽ നോമ്പ് ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു, ഒരു ദിവസം 2 തവണ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുമായിരുന്നു. അതുപോലെ വേറെ ഒരുപാട് നമുക്ക് അത്ഭുതങ്ങളായിരിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല സമയത്തിൽ ബറക്കത്ത് ചൊരിയുന്നതോടുകൂടി അതിനെ സാധിക്കുന്നതാണ്. അതാണ് നാം പറഞ്ഞത്, പൂർണമായിട്ടും സമയമെന്നുള്ള കാര്യം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. നമുക്കതിനെ തോന്നിയിട്ടുണ്ടാവും ചില ദിവസം, ചില നമുക്ക് ഒരുപാട് സമയം ലഭിച്ച പോലെ, ചില ദിവസം പെട്ടെന്ന് സമയം തീർന്നത് പോലെ, ബറക്കത്തുള്ളതും ബറക്കത്തില്ലാത്തതും സമയം. ബറക്കത്ത് ലഭിക്കാൻ ഉലമാക്കൾ പറയുന്നു, അള്ളാഹുവിനോട് സിദ്ഖും ഇഖ്ലാസും ഉണ്ടാവുക. അള്ളാഹുവിനോട് സിദ്ഖ് ഉണ്ടെങ്കിൽ അവന്റെ സമയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സമയത്തിൽ ബറക്കത്ത് ചൊരിയുന്നതാണ്. സഹോദരങ്ങളെ, നാം പറഞ്ഞു വരുന്ന വിഷയം സമയമെന്നുള്ളതിന്റെ ആ അസ്തിത്വത്തിന്റെ, സമയമെന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹു തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ ആ കണക്ക് നോക്കാൻ വേണ്ടി വെച്ച ഒരു സൃഷ്ടി മാത്രമാണ് ആ സമയം എന്നുള്ള കണക്ക്, ആ ഇലാഹീൻ, കുറച്ചു കാലം എന്നുള്ളത്. ആ സമയത്തിൽ സമയം നമ്മുടെ മേലെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക, നമുക്ക് വരുന്ന മാറ്റങ്ങൾ നാം മനസ്സിലാക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وضعفا وشيبة. الله سبحانه وتعالى നിങ്ങളെ സൃഷ്ടിച്ചു ദുർബലരായിട്ട്, അഥവാ നമ്മുടെ ജനനം നമ്മൾ ആലോചിച്ചു നോക്കണം. നാം ഓരോരുത്തരും ജനിച്ചു വീണ സമയം ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി, ഒന്നിനും കഴിയാത്ത, ഒന്ന് മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ അതൊരു വൃത്തിക്ക് ചെയ്യണമെന്ന് പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു കൊതു വന്ന് കഴിച്ചാൽ പോലും അതിനെ തട്ടിമാറ്റാൻ പോലും കഴിയാത്ത, ഒന്നിനും കഴിയാത്ത രീതിയിൽ ദുർബലരായിക്കൊണ്ട് അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചു. പിന്നെ ആ ളഉഫിന് ശേഷം, ആ ദുർബലതയ്ക്ക് ശേഷം അള്ളാഹു തആല നമുക്ക് ഖുവ്വത്ത് നൽകി, നമുക്കൊന്ന് കൈ മുറുകെ പിടിക്കാനുള്ള ആരോഗ്യവും ശക്തിയും നൽകി. അതിനുശേഷം വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദുർബലത നൽകും, പ്രായമാകുന്ന അവസ്ഥ. ഇത്രയോ ആളുകൾ എന്നോട് രണ്ടു ദിവസം മുമ്പേ ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ ഉപ്പ വാർദ്ധക്യത്തിലെത്തി, 90 വയസ്സുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ സുഹൃത്ത് പറയാണ്, ചെറിയ കുട്ടികളെ പോലെ അയക്കണ്, ചെറിയ കുട്ടികളെ പോലെ. എന്റെ വലിപ്പയും ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു, ഇന്ന് വലിപ്പ ചെറിയ കുട്ടികളുടെ കാട്ടിക്കൂട്ടൽ എന്താണോ അതുപോലെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളത്. ആ ഒരു കാലഘട്ടം ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആ യാത്രയിൽ മാത്രമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ യുവാക്കൾ വാർദ്ധക്യത്തെ കുറിച്ച് ചിന്തിക്കില്ല, അവരുടെ യുവത്വം തന്നെ ഞാനെന്നും ഇങ്ങനെയാവുന്നുള്ള ധാരണയിലാണ്. ആരോഗ്യമുള്ളവർ രോഗത്തെ കുറിച്ച് ചിന്തിക്കൂല, എനിക്കെന്നും ഈ ആരോഗ്യം ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ്. ജീവിക്കുന്നവർ മരണത്തെ കുറിച്ച് ചിന്തിക്കൂല, ഞാനെന്നും ജീവിക്കും എന്നുള്ള ധാരണയിലാണ്. എന്ത് അപകടമാണ്! അള്ളാഹു തആല പറഞ്ഞു, സഹോദരി നമ്മൾ ആലോചിച്ച് വെക്കും, ഒരു 10 വർഷം നിങ്ങൾക്ക് മുമ്പുള്ള നാമും ഇപ്പോഴുള്ള നാമും 10 വർഷങ്ങൾക്ക് നാം എന്താവും എന്നുള്ളത് അത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ ഓരോ ദിവസം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വർഷവും നോക്കുമ്പോൾ, നമ്മുടെ ശരീരത്തിനും രൂപത്തിനും വരുന്ന ഓരോ മാറ്റം നാം തീരുമാനിക്കുന്നതല്ല, നാം ഉദ്ദേശിക്കുന്നത് പോലെയുമല്ല. നമ്മുടെ ജീവിതത്തിലൂടെ സമയം കടന്നു പോകുമ്പോൾ നാം അറിയാതെ നമുക്ക് മാറ്റങ്ങൾ വരുന്നു, നമ്മുടെ ചിന്തയിൽ, സ്വഭാവത്തിൽ, നമ്മുടെ രൂപത്തിൽ എല്ലാം വരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം, നമ്മളിൽ വരുന്ന ഓരോ ഘട്ടവും നാം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഈ പോകുന്നത് എന്നുള്ളത്. പക്ഷേ അധിക ആളുകളും അതിനെക്കുറിച്ച് ഗഫലത്തിലായിരിക്കും, അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ സമയമെടുക്കൂല, അശ്രദ്ധയിലായിരിക്കും. ഓരോരുത്തർക്കും അറിയാം തന്റെ ദുർബലത എത്രത്തോളമാണെന്ന്, ഓരോരുത്തർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഹ്. രണ്ട് അനുഗ്രഹങ്ങൾ, അധിക മനുഷ്യരും വഞ്ചിതരായി പോകുന്ന, പറ്റിക്കപ്പെട്ടു പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ, അസ്സിഹ വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യം, ഒന്ന് അവന്റെ ഒഴിവ് സമയം എന്നുള്ളത്. ആരോഗ്യവും ഒഴിവ് സമയം എന്നുള്ളത്. സഹോദരങ്ങളെ, നാം പറയട്ടെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക്, മനുഷ്യൻ എന്നുള്ള നിലക്ക്, മരണപ്പെടേണ്ടവനാണ് എന്നുള്ള നിലക്ക് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഹദീസാണത്. പലപ്പോഴും നമുക്ക് മനസ്സിലാവൂല സിഹത്തിന്റെ, ആരോഗ്യത്തിന്റെ വില എന്താണെന്ന്. അതൊരു കിരീടമാണ് രോഗികൾക്ക് മാത്രം കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർ നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിനൊപ്പം യാത്ര പോയി, ഒരുപാട് രോഗികളെ സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ആയിട്ടുള്ള ഒരുപാട് രോഗികളെ, ഓരോ രോഗിയെ സന്ദർശിച്ചിറങ്ങുമ്പോഴും അറിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ലജ്ജിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ ആരോഗ്യത്തിന് മുമ്പിൽ, നമുക്ക് സാധിക്കുന്നതിന് മുമ്പിൽ. സഹോദരങ്ങളെ, ചില ഒരു രോഗി, ഒരു സഹോദരനെ ഞാൻ കണ്ടു, 22 വയസ്സേ ഉള്ളൂ, അവന്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിക്കണം. അങ്ങനെ കിഡ്നി കുടുംബക്കാരെല്ലാം പണം സ്വരൂപിച്ച് ചെലവഴിച്ച് അവന്റെ ഒരു കിഡ്നി മാറ്റിവെച്ച് കിഡ്നി വാങ്ങി, 10-25 ലക്ഷം രൂപ ചെലവായി കിഡ്നി വാങ്ങി. ആ കിഡ്നി മാറ്റിവെച്ചിട്ട് ആ കിഡ്നി അവന്റെ ശരീരം എടുക്കുന്നില്ല, അഥവാ ആ കിഡ്നി അവന്റെ ശരീരം സ്വീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എത്ര ആളുകൾക്ക് അറിയുമെന്നറിയില്ല, കിഡ്നി പ്രവർത്തിച്ചില്ലെങ്കിൽ ഡയാലിസിസ് പറഞ്ഞൊരു കാര്യം ചെയ്യും, അവന്റെ കയ്യിൽ ഫിസ്റ്റുല പറഞ്ഞ കാര്യം വെക്കും, അത് കയ്യിൽ എടുക്കുന്നില്ല, കഴുത്തിൽ വെച്ചു, കഴുത്തിനും നടക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, 22 വയസ്സ്. ആ രോഗിയെ കണ്ടു, അവനുമായി സംസാരിച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ്. മറ്റൊരു ചെറുപ്പക്കാരൻ, 19 വയസ്സ്, അവന് അവന്റെ എല്ലിനകത്ത് ഏറ്റവും, ആ ഡോക്ടർ പറയാണ്, ഡോക്ടർമാരുടെ ഭാഷയിൽ അതിന് പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, എല്ലിനകത്ത് ക്യാൻസറിൽ തന്നെ ഏറ്റവും വലിയൊരു ക്യാൻസർ, അത് കയ്യിന് വന്നിട്ട് ആദ്യം ബുദ്ധിമുട്ടായിട്ട് കൈ മുറിച്ചറഞ്ഞു. 19 വയസ്സുള്ള കുട്ടി കൈ മുറിച്ചറഞ്ഞു. അതിനുശേഷം അത് മാറുന്നതായിരുന്നു പ്രതീക്ഷ, പക്ഷെ ആ ക്യാൻസർ അവന്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് വീണ്ടും വന്നു. അങ്ങനെ ആ ഡോക്ടർ ഓരോ, ഈ ഡോക്ടറിന്റെ കൺസൾട്ടിങ്ങിൽ പറഞ്ഞു, ഐസ് ഇവിടെ കടത്തിയിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ കടത്തിയിട്ട് ഒന്നും ഞങ്ങൾ ചെയ്യാനില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കണം പറഞ്ഞു. ഓരോ സമയത്തും അവൻ ഡോക്ടറെ വിളിക്കും. അവന്റെ പറയും, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ പറയാണ്, എനിക്കറിയാം അവന്റെ സ്പൈനൽ കോർഡിന് ക്യാൻസർ ബാധിച്ചിരിക്കും. അവന് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാണ്, അവന്റെ ലങ്സിന് ക്യാൻസർ ബാധിച്ചിരിക്കും, അവന്റെ ഓരോ അവസ്ഥയും ബാധിച്ച് ഭക്ഷണം കഴിക്കാൻ അവന് പറ്റുന്നില്ല, അവസാനം ട്യൂബ് ഇട്ടിട്ട് അതിലൂടെ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, നമുക്ക് രാവിലെ എഴുന്നേറ്റ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്ക, ഇഷ്ടമുള്ളത് കുടിക്ക, നമുക്ക് എന്തും ചെയ്യാം. ഒരു ഒരു ദിവസം അര ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് കണക്ക് കൊടുത്ത് അതിനേക്കാൾ കൂടുതൽ കുടിക്കാൻ പേടിക്കുന്ന രോഗികളുണ്ട്. എന്തുകൊണ്ടറിയോ? മൂത്രം ഒഴിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട്, കിഡ്നി ഫെയിലിയർ ആയത് മൂത്രം ഒഴിക്കാൻ പേടിച്ചിട്ട് വെള്ളം കുടിക്കാതെ പറ്റാത്ത ആളുകൾ. നമുക്കൊക്കെ സുഖാണ്, നമുക്ക് എളുപ്പമാണ്, നമുക്കെല്ലാം എളുപ്പമാണ്. വേറൊരു സഹോദരൻ, അദ്ദേഹത്തിന് സോറിയാസിസ് പറഞ്ഞ രോഗം, ഒരു ചോദ്യം ഇല്ലാതെ ശരീരത്തില് ആ രോഗം വന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ പുഴുക്കൾ വരാൻ തുടങ്ങും. ആ പുഴുക്കളെ എടുത്ത് കളയണം, എടുത്തിട്ട് വേസ്റ്റ് കളയണം, പുഴുക്കളെ എടുത്ത് കളയണം. സഹോദരങ്ങൾ, ആഫിയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നന്നാസ ലം യുഅതു ശൈഅൻ ഖൈറൻ ഫിദ്ദുനിയാ ബിനൽ യഖീനി വൽ ആഫിയ ഫസലൂഹും അല്ലാഹ്. ദുനിയാവിൽ ഒന്നുമില്ല ഒരു മനുഷ്യന് ലഭിക്കുന്നതിൽ ഏറ്റവും ഖൈറായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈമാനിലുള്ള യഖീൻ, രണ്ട് ആഫിയത്ത്, ആരോഗ്യം കൽബിനും ശരീരത്തിനും. ആ യഖീൻ എന്നുള്ളത് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ, ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ആഫിയത്ത് ആവശ്യമാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊരു തലവേദന വന്നാൽ ശരിക്കും നമസ്കരിക്കാൻ പറ്റൂല, ശരിക്കൊരു കൈകാൽ ക്ഷീണം വന്നാൽ ശരിക്കും നമസ്കരിക്കാനോ ഇബാദത്ത് ചെയ്യാനോ പറ്റൂല, വേറൊന്നിനും വയ്ക്കൂല. എന്നാ സഹോദരങ്ങളെ, ഇത്രയൊത്ര രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമാകുന്ന എത്ര ആളുകളുണ്ട് എന്നറിയ ലോകത്ത്, എത്ര ആളുകൾ. ഈ കൂട്ടത്തിൽ തന്നെ വേറെ രോഗിയെ, നാവില് ക്യാൻസർ വന്ന രോഗിയെ കാണാൻ പോയി, നാവില് ക്യാൻസർ വന്ന്, സംസാരിക്കാനും വയ്യ, ഭക്ഷണം കഴിക്കാനും വയ്യ, എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതൊക്കെ മരണം കാത്തു കിടക്കുന്ന ആളുകളായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. നമുക്കിതൊന്നും ചിന്തിക്കാൻ സമയമല്ല, നമുക്കിതൊന്നും ആലോചിക്കാൻ സമയമല്ല. നമ്മുടെ ശരീരത്തിനകത്ത് നമ്മോട് ചോദിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് അവയവങ്ങളുണ്ട്. അത് നിയന്ത്രിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല. അതിനോട് നിന്റെ പണി നിർത്തിക്കോ, നിന്റെ പണി നിന്റെ ശരീരത്തിൽ ഇത്ര മതി നിർത്തിക്കോ എന്ന് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളോട് കൽപ്പിച്ചാൽ അതനുസരിക്കും അവന്റെ റബ്ബിനെ. എന്നിട്ടും നമുക്ക് സമയമായിട്ടില്ല, നമുക്ക് സമയമായിട്ടില്ല. നാം ഇവിടെ പറഞ്ഞത് ആരോഗ്യം, അതുപോലെ തന്നെ ഒഴിവ് സമയവും. ഒഴിവ് സമയം നമുക്ക് ലഭിക്കുന്ന സമയം, രണ്ടും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്, നല്ലൊരു ബന്ധമുണ്ട്. ആരോഗ്യത്തിന് യാത്ര ചെയ്യാനുള്ള വാഹനമാണ് സമയം എന്നുള്ളത്. നമ്മൾക്ക് ഇന്നുള്ള ആരോഗ്യം, സമയം ദൈർഘ്യം കൂടുന്തോറും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് നേരെ നിൽക്കാൻ പറ്റുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ കൈയിനും കാലിനും വേദനയായിട്ട് തുടങ്ങുന്ന അവസ്ഥയുണ്ടാവും, അധിക ആളുകളും അശ്രദ്ധരായി പോകുന്ന അവസ്ഥ. അള്ളാഹു തആല നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് നമ്മൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല സമയത്തിന്റെ കാര്യത്തിലും, നമ്മുടെ ആയുസിന്റെ കാര്യത്തിലും, നമ്മുടെ ജീവിതം കടന്നു പോകുന്നതിന്റെ കാര്യത്തിലും നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഈ ഒരു ബോധ്യം നമ്മുടെ കൽബിന് വന്നാൽ നമ്മൾ ഏത് പാപത്തിനാണ് അടിമപ്പെട്ടത് എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, നമ്മുടെ കൽബിന് നിയത്തുറപ്പിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ലാതെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് അമലാണോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് അതിനും നമുക്ക് സാധിക്കും. ഇതൊന്നിരുന്ന് ആലോചിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയാൽ മതി, ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ നമുക്ക് ലഭിച്ച നിഅമത്തുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, വളരെ പേടിച്ചു പോകേണ്ട ഒരു ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തസൂലു ഖദമു ഇബ്നു ആദം യൗമൽ ഖിയാമ മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാതെ ആദം സന്തതിയുടെ, മനുഷ്യന്റെ ഒരടി എടുത്തു വെക്കാൻ പറ്റൂല, ഒരടി മുമ്പിലേക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. അഞ്ച് കാര്യങ്ങൾ ഒന്നെന്താണെന്ന് അറിയോ? അൻ ഉമ്രിഹി ഫീമാ അഫ്നാഹ്, അവന്റെ ആയുസിനെ സംബന്ധിച്ച്, അവന്റെ ആയുസിനെ സംബന്ധിച്ച്, അവനിൽ കൊടുത്ത സമയത്തെ സംബന്ധിച്ച്, അവന് ലഭിച്ച സമയത്തെ സംബന്ധിച്ച്, എന്തവൻ ചെയ്തു ആ സമയം കൊണ്ട്, അതവൻ എന്തിനുപയോഗിച്ചു? സ്വാഭാവികമായിട്ടും ചോദ്യം, അതിനുത്തരം പറയാതെ നമുക്ക് ഒരു അതിന് മുന്നോട്ട് വെക്കാൻ പറ്റൂല. രണ്ടാമത്തെ ചോദ്യം, അൻ ശബാബിഹി ഫീമാ അബ്ലാഹ്, അവന്റെ യുവത്വത്തെ സംബന്ധിച്ച്, അവന്റെ യുവത്വം രണ്ടു സമയവുമായി ബന്ധപ്പെട്ടതാണ്, അവന്റെ യുവത്വം അവൻ എന്തിനുപയോഗിച്ചു എന്നുള്ളത്. അവന്റെ യുവത്വം, യുവാക്കൾ ഏറ്റവും അധികം ആരോഗ്യത്തിന്റെയും കുവ്വത്തിന്റെയും ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നവർ, ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വാർദ്ധക്യത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമല്ല. പക്ഷേ ഓരോ വൃദ്ധന്മാരെ കാണുമ്പോഴും അവർ ചിന്തിക്കണം, ഓരോ രോഗികളെ കാണുമ്പോഴും അവർ ചിന്തിക്കണം, ഇന്നെനിക്കുള്ള ആരോഗ്യം, ഇന്നെനിക്കുള്ള യുവത്വം അത് അതിലേക്കുള്ള യാത്രയാണ് എന്നുള്ളത്. അത് മറന്നു പോകുന്നതാണ് അധികം മനുഷ്യരും അഹങ്കാരികളായിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ചു പോകാനുള്ള കാരണം. ഒന്നും രണ്ടും കാര്യങ്ങൾ, മൂന്നും നാലും കാര്യങ്ങൾ. വമാലിഹി മിൻ ഐനക്തസബ വഫീമ അൻഫഖ, സമ്പത്തിനെ കുറിച്ച് എവിടുന്ന് അത് നേടി, എവിടെ അത് ചെലവഴിച്ചു എന്നുള്ളത്. അഞ്ചാമത്തെ കാര്യം വമാദാ അമില ഫീമ അലിമ, അവൻ അറിഞ്ഞതിനെ, അവന് ലഭിച്ച ഇൽമിനെ കുറിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത്, ആ ഇൽമനുസരിച്ച് അവൻ എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ അഞ്ച് ചോദ്യത്തിന് മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ മരണത്തിനേക്കാൾ അപകടമാണ് സമയം അനാവശ്യമായി ഒഴിവാക്കുക, എന്താണ് പറയാ, സമയം പാഴാക്കി കളയുക എന്നുള്ളത്. സമയം പാഴാക്കി കളയുക എന്നുള്ളത്, മരണം അവന്റെ അള്ളാഹുവിലേക്കുള്ള, അവന്റെ റബ്ബിലേക്കുള്ള മടക്കമാണ്. എന്നാൽ സമയം പാഴാക്കുക എന്നുള്ളത് അവൻ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ നിമിഷവും ഈ ദുനിയാവിലെ സമയം നാം എന്തിനുപയോഗിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചോളും. ഓരോ വർഷവും കടന്നുപോകും. നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായം കൂടുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും ഓരോ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രായം കൂടുന്നു. അതായത് മരണത്തിലേക്കുള്ള, അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ദൂരം കുറഞ്ഞു വരികയാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അത് കുറഞ്ഞു വരികയാണ് എന്നുള്ളത്. സഹോദരങ്ങൾ, ദുനിയാവിലെ നമുക്ക് ഈ സമയത്തിന്റെ കണക്കുള്ളൂ. ദുനിയാവിലാണ് നമുക്ക് ഈ സമയം കണക്കുനോക്കിയിട്ട് ഇങ്ങനെ കണക്കൂട്ടുന്ന പരിപാടി. പരലോകത്തെ അവസ്ഥ അല്ലാഹു തആല പറഞ്ഞ എന്തറിയോ, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. പരലോകത്ത് രാത്രിയും പകലും മാറി മാറി വരുന്ന സിസ്റ്റം ഒന്നുമില്ല. അതായത് അത് മനുഷ്യന് ഇവിടെ ജീവിക്കാൻ വേണ്ടി അല്ല ഉണ്ടാക്കിയ കാര്യമാ. അവിടെ എത്തിക്കഴിഞ്ഞ് പകല് മാത്രമായി കാണുന്ന അവസ്ഥ, അല്ലെങ്കിൽ സൂര്യന്റെ കീഴിൽ മാത്രമായി മഹ്ശറയിൽ നിൽക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ ഓരോ മനുഷ്യരും പരസ്പരം പറഞ്ഞു പോകുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ ദുനിയാവിലൊരു കുറച്ചു നേരം, ഒരു രാവിലെ ഒന്ന് നമ്മൾ നടക്കാറങ്ങണ നേരം, അല്ലെങ്കിൽ വൈകുന്നേരം നമ്മളൊരു ചായ കുടിക്കണ നേരം, അത്ര നേരം നമ്മൾ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറയട്ടെ. ഒരു 50 വർഷം ജീവിച്ച സഹോദരന്മാർ, അല്ലെങ്കിൽ 40-30 വയസ്സ് ജീവിച്ചവർ കഴിഞ്ഞ കാലത്തേക്കൊന്ന് ആലോചിച്ച് വെക്കും. 40 വർഷം ജീവിച്ചു എന്ന് തോന്നുക, എത്ര പെട്ടെന്ന് 40 വർഷം എന്ന് തോന്നുന്നു. ദുനിയാവും തന്നെ അങ്ങനെ തോന്നുന്നു. പരലോകത്ത് സമയത്തിന്റെ കണക്ക് കൂട്ടലുകൾ ഇല്ലാത്തപ്പോ നമ്മൾക്ക് ദുനിയാവിലെ ജീവിതം സുഹൃത്തുക്കളെ നിസ്സാരമായിട്ടേ തോന്നുള്ളൂ. കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 60 വർഷം എന്ന് പറഞ്ഞാൽ 60 വർഷം അവർക്ക് ദുനിയാവുള്ളൂ. ദുനിയാവ് ഭയങ്കര വലുതാണ് അവർക്ക്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം 60 വർഷം എന്ന് പറഞ്ഞാൽ 60 നിമിഷത്തെ പോലെ. കാരണം അവരുടെ കൽബിൽ എപ്പോഴും കണക്കു കൂട്ടാൻ പറ്റാത്ത പരലോകമായിരിക്കും ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപമ ആലോചിച്ചു നോക്കി. പരലോകവും ദുനിയാവും എന്ന് പറഞ്ഞാൽ ഒരു കടലിൽ, ഒരു സമുദ്രത്തിൽ ഒരുത്തൻ വിരല് മുക്കിയിട്ടെടുക്കുന്നത് പോലെയാണ്. ഒരുത്തൻ സമുദ്രത്തിൽ വിരല് മുക്കിയിട്ട് അവൻ തിരിച്ചെടുക്കട്ടെ, അവന്റെ ആ വിരലുള്ളിൽ എന്ത് ബാക്കിയുണ്ട്? ആ സമുദ്രം പരലോകവും ആ വിരലുള്ളിയിൽ ബാക്കിയുള്ളത് ദുനിയാവും എന്നുള്ളത്. സഹോദരങ്ങളെ, നിസ്സാരമാണ്. നമ്മൾ സമയത്തെ കുറിച്ചും നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തെ കുറിച്ചും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് ഞെരുക്കമാണ് അനുഭവിക്കുന്നത് അതൊന്നും ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ആലോചിക്കൂല. അവരൊന്ന് ഒഴിഞ്ഞിരുന്ന് അള്ളാഹിനെ കുറിച്ചും ഈ ദുനിയാവിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചും എന്താണ് ഇതിന്റെ പോക്ക് എന്നൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ദുർബലത മനസ്സിലാവുമ്പോ അവൻ അള്ളാഹിനെ ബോധ്യപ്പെടും. പരലോകത്തിൽ യഖീൻ ഉണ്ടാകും. അവന് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ ഈ സമയത്തിന്റെ ഈ കണക്കിലും അതുപോലെ അവന്റെ ആരോഗ്യത്തിലും വഞ്ചിതരായി പോവുകയാണ് എന്ന് മാത്രം. എന്ത് അപകടമാണെന്നറിയോ ഇതിന്റെ അവസാനം? ഇതിന്റെ പര്യവസാനം എന്ത് അപകടമാണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരികയാണ്, നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് കുഫ്ഫാറുകളായിട്ട് നരകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, നരകത്ത് കടന്ന് വെന്തെരിയുന്ന ആളുകൾ, അവർ അള്ളാഹുനോട് പറയുന്നൊരു വാക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു വാക്കും അവര് പറയും, റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറ അല്ലദീ കുന്നാ നഅമൽ. അവർ പറയും, ഏ അല്ലാഹ്, ഞങ്ങള് സൽക്കർമ്മം ചെയ്തോളാ, ഇതിന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ, ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാ അല്ലാഹ്, ഈ നരകത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല തിരിച്ചുള്ള ചോദ്യം, സംസാരം എന്താണെന്ന് അറിയോ? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കാൻ മാത്രമുള്ള സമയം, ഉമർ, ആയുസ്, സമയം, ജീവിതം ഞാൻ തന്നില്ലേ? അല്ലാഹു വതആല ചോദിക്കുക, തന്നില്ലേ? ആയി സമയമാണ് അല്ലാഹു തആല തിരിച്ചു പറയുന്നത്, നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ചിന്തിക്കാനുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നില്ലേ? വജാഅകുമുന്നദീർ, നിങ്ങൾക്ക് താക്കീതുകാരായിട്ട് റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല തിരിച്ചു പറയുന്നത്, സഹോദരങ്ങളെ, നാം എങ്ങനെയാണ് സമയം ഉപയോഗിക്കേണ്ടത്? നാം പറഞ്ഞു സമയത്തിന്റെ ഗൗരവം പറഞ്ഞു, സമയം പാഴാക്കുന്നതിനെ പറ്റി പറഞ്ഞു. എന്തിനാ നമ്മൾ സമയം ഉപയോഗിക്കേണ്ടത്? എന്താ നമ്മൾ സമയം കൊണ്ട് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ സാഅതിൻ തമറു ബിബ്നി ആദം ലം യദ്കുറില്ലാഹു ഫീഹാ ഇല്ലാ ഹസ്ര അലൈഹ യൗമൽ ഖിയാമ. ഒരു സമയം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരടിമയുടെ മേലെ, ഒരു മനുഷ്യന്റെ മേലെ കടന്നു പോകുന്ന ഏതൊരു സമയത്തെ കുറിച്ചും നാളെ പരലോകത്തവൻ നിരാശപ്പെടും. അള്ളാഹുവിനെ കുറിച്ച് ദിക്രില്ലാത്ത ഓരോ സമയവും. സഹോദരൻ, ഇവിടെ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നില്ല പല ആളുകൾക്കും, മനുഷ്യർക്ക്. വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഇബാദത്തിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ ചില ആളുകൾ ധരിക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളിയിൽ എപ്പോഴും നിസ്കരിക്കുക, എപ്പോഴും ഖുർആൻ ഓതുക, അങ്ങനെ ഒരു ഭാഗത്തിരിക്കുക, അല്ലെങ്കിൽ അതാണെങ്കിൽ ഇബാദത്തിന്റെ പൂർണ്ണത അവിടെയാണ്. സൗദിനെ പിന്നെ എന്തിനാ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്രയധികം നിയമ വ്യവസ്ഥകൾ വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്? നമ്മൾ ഫിഖ്ഹിന്റെ ബാബുകൾ എടുത്തു കഴിഞ്ഞാൽ കിതാബുൽ ബൈഉ, കച്ചവടത്തിന്റെ മുആമലാത്തുകളുടെ, അതിന്റെ നിയമങ്ങൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നിക്കാഹിന്റെ, തലാഖിന്റെ, ഇദ്ദയുടെ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദീൻ, ഇബാദത്ത് ഈ നിസ്കാരം നോമ്പ് സക്കാത്തിൽ മാത്രം ഒതുക്കുകയാണെങ്കിൽ കടം വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല. ഓരോ നിയമ വ്യവസ്ഥകളെയും ഇപ്പോ പിന്നെ മീറാസ്, അനന്തരാവകാശ നിയമങ്ങൾ ഓരോ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ നൽകണം എന്നുള്ളതിന്റെ ഇൽമ്, അങ്ങനെ ഓരോന്നും അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുമ്പോ ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തിനവിടെ ജീവിക്കുന്നത് എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ജീവിത പ്രക്രിയകളിലും അള്ളാഹു സുബ്ഹാനഹു തആലയെ മനസ്സിലാക്കി അതിലൂടെയെല്ലാം അള്ളാഹുവിനെ ഓർത്ത് മനസ്സിലാക്കി ജീവിക്കാനാണ്. ഒരുത്തിനെ കച്ചവടം ചെയ്യുമ്പോ, കുടുംബജീവിതം നയിക്കുമ്പോ, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ പറ്റണം. സുബ്ഹാനല്ലാഹ് നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞ കുഫ്ഫാറുകൾ ഇബാദത്ത് ചെയ്യുന്ന ഇലാഹുകളെ പോലെ ഒരാളല്ല. പല ആളുകളും റബ്ബ് എന്ന് പറഞ്ഞാല് മസ്ജിദിൽ കയറി നിസ്കരിക്കുമ്പോ ഒരു റബ്ബ്, പിന്നെ അമ്പലത്തിൽ പോയി ഹൈന്ദവർ തൊഴുന്നത് പോലെ, അതിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ, അതുപോലെ ഒരു റബ്ബല്ല നമുക്കുള്ളത്. നമ്മുടെ റബ്ബിന് അസ്മാവുകളുണ്ട്, സിഫാത്തുകളുണ്ട്, നല്ല ഉത്കൃഷ്ടമായ നാമങ്ങളും അത്യുന്നതമായ സിഫത്തുകളുമുള്ള ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നമ്മോട് അടുത്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഅഇയത്ത്, അതുപോലെ അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ സംഉ, അള്ളാഹുവിന്റെ ബസറ്, അങ്ങനെ ഓരോന്നും അള്ളാഹുവിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമ്മുടെ റബ്ബ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമ്മുടെ ദീൻ എന്ത് മനോഹരമാണ് സഹോദരങ്ങൾ, എന്ത് മനോഹരമാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്, നമ്മൾ സ്വന്തം ഭാര്യയുമായി തിണചേരുന്നത്, ഇതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു റബ്ബുണ്ട് നമുക്ക്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറും നമസ്കാരത്തിനും നോമ്പിലും സക്കാത്തിനും ഹജ്ജിലും അത് നിർബന്ധമായ ഇബാദത്തായിട്ടുള്ള അമാലുകളാണ്. അതിന്റെ ഫിഖ്ഹുകളുണ്ട്, ഇബാദത്തുകളുണ്ട്, അത് നമ്മൾ പഠിക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ നമ്മെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ അത് കഴിഞ്ഞു, പിന്നെ നമുക്ക് വേറെന്തോ കാര്യങ്ങളാണ് ബാക്കി. ദുനിയവി ആയിട്ടുള്ള കാര്യങ്ങളിൽ അവന്റെ നിയ്യത്ത് ഏറ്റവും നന്നാക്കി കൊണ്ടുവന്ന് അവൻ ഏത് സമയവും അള്ളാഹുവിന്റെ ദിക്കറായിക്കൊണ്ടിരിക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സൗമ്യ, നമുക്ക് സാധിക്കും. ഞാൻ പറയട്ടെ, ഏത് സമയത്തും മരണപ്പെട്ട് പോവാനുള്ള നാം ഓരോരുത്തരും നാം തീരുമാനിക്കുകയാണ്, ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഒരു മസ്ജിദ് ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഉഷാറായിട്ട് നല്ലൊരു ആലിമ ആവണം ഒക്കെ നമുക്ക് ചിന്തിക്കാം. നാം ആലോചിക്കട്ടെ, ഇന്ന് വൈകുന്നേരമാണ്, ഇന്ന് രാത്രിയാണ് നാം മരിക്കുന്ന ദിവസമെങ്കിൽ, നാം മരിക്കുന്ന ദിവസമെങ്കിൽ അപ്പൊ നമുക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യം എന്താണ്? അത് ഈമാനാണ്. അള്ളാഹുവിനെ കൂടുതലുള്ള നല്ല ഈമാൻ, നല്ല സിദ്ഖ്, നല്ല ഇഖ്ലാസ്, ഇത് നമുക്ക് ഏത് സമയത്തും ഒരുപോലെ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്. അള്ളാഹുവിനെ ദിക്ര് ചെയ്യുന്നവനും അള്ളാഹുവിനെ ദിക്ര് ചെയ്യാത്തവന്റെയും ഉപമ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനെയും മരണപ്പെട്ട ശവത്തിന്റെയും ഉപമ പോലെയാണ്. അള്ളാഹുവിനെ ഓർക്കുന്നവൻ ഹയ്യാണ്, ജീവനുള്ളവനാണ്, അല്ലാത്തവൻ മയ്യിത്താണ്, ശവമാണ്. അവന് യാതൊരു കാര്യമില്ല, യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൽബ് എല്ലാ നിമിഷവും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ കിഡ്നികൾ എല്ലാ സമയവും പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ ലങ്സുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അതിന്റെ റബ്ബിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ അതെല്ലാം സൃഷ്ടിച്ച റബ്ബിനെ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഓരോ സമയത്തും അള്ളാഹുവിനെ കുറിച്ച് നാം പറഞ്ഞല്ലോ, ഏതെങ്കിലും മസ്ജിദിലിരുന്ന് ദിക്ര ചെല്ലല് മാത്രമല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവൻ സദഖ നൽകുന്നവന് അള്ളാഹു തആല പ്രതിഫലം നൽകും. ആ കച്ചവടത്തിൽ ഹലാൽ നോക്കണം, ഹറാമ് നോക്കണം. കച്ചവടത്തിന് ഹറാമായ ഒരു വഴി നമ്മുടെ മുമ്പിലെത്തി വലിയ ലാഭം ലഭിക്കുന്നത് അള്ളാഹു തആല ഹറാമാക്കിയതാണ്, ഞാനത് ചെയ്യില്ല. ഭക്ഷണം കഴിക്കാൻ മുന്നിലെത്തി, ഒന്ന് ഹറാമായത് ഒന്ന് ഹലാലായത്, ഹറാമായത് ഞാൻ കഴിക്കില്ല. അങ്ങനെ ഓരോ അവസ്ഥകളിൽ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ തീരുമാനിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന്റെ പൂർണ്ണത അപ്പോഴാണ് സഹോദരങ്ങളെ എത്തുക, അപ്പോഴാണ് എത്തുക. ഇതിൽ നിന്ന് നമ്മളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ തെറ്റിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ദുനിയാവിലുള്ള മറ്റു ചുകലുകൾ ഈ വിഷയത്തിൽ നിന്നൊക്കെ നമ്മളെ തെറ്റിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരായത്ത്, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരായത്ത്. അള്ളാഹു തആല പറഞ്ഞു, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളെ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ മക്കൾ, ഓടിക്കളിച്ച് കിടക്കുന്ന നമ്മുടെ മക്കളെ നമ്മൾ കാണുമ്പോൾ, ആ മക്കളെ കുറിച്ച് നല്ലൊരാളുകൾ പറയുമ്പോൾ, ആ മക്കൾ നല്ലതായി വളരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമ്മുടെ മനസ്സിന് കുളിർമയാ. അവനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞാൽ നമുക്ക് വിഷമമാണ്. അവന് നല്ല രീതിയിൽ ഒരു ജീവിതം നാം ഒരുക്കി കൊടുക്കണം, അവന് വേണ്ടി സമ്പാദിക്കണം, നമ്മുടെ ആഗ്രഹമാണ്. എല്ലാം ഖൈറാണ്, അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന കാര്യം. നമ്മൾ നമ്മുടെ സമ്പാദ്യം, നമ്മൾ കച്ചവടം ചെയ്യുന്നു, നമ്മൾ സമ്പാദിക്കുന്നു, അതെല്ലാം അതെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ ഏറ്റവും ഖൈറാണ്. എന്നാൽ അതിലേക്ക് മുഴുകിച്ചെന്ന് മക്കളുടെ സന്തോഷം മാത്രം വെച്ച് അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ അനുസരിക്കാതെ, കച്ചവടത്തിൽ ഹറാമും ഹലാലും നോക്കാതെ അതിലേക്ക് മുഴുകി ദുനിയാവിന്റെ ആ സീനത്തുകളിൽ, ആ അലങ്കാരങ്ങളിൽ മാത്രം, ഇത് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് ധരിച്ച് എന്റെ ഈ മക്കളെ വളർത്തലും എന്റെ ഈ കച്ചവടം നോക്കലും ഇത് മാത്രമാണ് എന്റെ ജീവിതം, ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ആ രീതിയിൽ ജീവിച്ച് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ, ഇവരുടെ അടുക്കിലേക്ക് മരണം വരുന്ന സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തരിക. അഥവാ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന ആ സമയത്ത് അവർ പറയുന്ന വാക്കെന്താണെന്നറിയോ, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഹേ റബ്ബേ, നിനക്ക് തന്നുകൂടെ, കുറച്ച് വൈകിപ്പിച്ചൂടെ. ആയത്ത് അറബി ഭാഷയിൽ ഭയങ്കര മനോഹരമായിട്ടാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. റബ്ബി ലൗല അഖർതനി, ഹേ അല്ലാ, ഒന്ന് വൈകിപ്പിച്ചൂടെ, ഒന്ന് വൈകിപ്പിച്ചൂടെ, എനിക്ക് ഇല അജലിൻ ഖരീബ്, കൂടുതൽ സമയമൊന്നും വേണ്ട, കൂടുതൽ സമയമൊന്നും വേണ്ട, കുറച്ച് അടുത്ത കുറച്ച് സമയത്തേക്ക് ഒന്ന് വൈകിപ്പിച്ചു തന്നൂടെ, കുറച്ച് സമയത്തേക്ക് എനിക്കൊന്ന് വൈകിപ്പിച്ചു തന്നൂടെ. അള്ളാഹുവിനോട് മരണം മുന്നിൽ കാണുമ്പോൾ നാം ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ, സമയമാണ്, സമയമാണ്. നാം അശ്രദ്ധമായി കളയുന്ന ഓരോ സമയത്തെയും കുറിച്ച് ഭയപ്പെട്ടുകൊള്ളുക, നിരാശപ്പെട്ടുകൊള്ളുക. മരണ സമയത്ത് നാം ചോദിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ, നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള മരണം നമുക്ക് നൽകട്ടെ. ഇതുപോലെയുള്ള അപകടത്തിൽ പെട്ടവരാണെങ്കിൽ അവർ ചോദിക്കും, അള്ളാഹ് കുറച്ച് സമയം എനിക്ക് നീട്ടിത്തന്നൂടെ, കുറച്ച് സമയം എനിക്ക് നീട്ടിത്തന്നൂടെ എന്ന് മനുഷ്യർ ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറുപടി എന്താണെന്നറിയോ, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിമിഷം പോലും നീട്ടിക്കൊടുക്കൂല, ഒരു നിമിഷം പോലും നീട്ടിക്കൊടുക്കൂല ആ ഓരോ വ്യക്തിക്കും അള്ളാഹു തആല നിർണയിച്ച ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി വെച്ച നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, ലാ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരാൾക്കും ഒരു സമയം പോലും നീട്ടിക്കൊടുക്കൂല, ഇദാ ജാ അജലുഹ, അവന്റെ ആയുസ് എത്തിക്കഴിഞ്ഞാൽ, അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും കൂട്ടിക്കിട്ടൂല. സഹോദരങ്ങളെ, ആ സമയത്ത് നാം പറഞ്ഞില്ലേ, ഞാൻ വിട്ടുപോയ കർമ്മങ്ങൾ ചെയ്യാം, ഞാൻ വിട്ടുപോയ ഇബാദത്തുകൾ ചെയ്യാം, ഞാൻ അള്ളാഹുക്ക് കുറച്ചുകൂടി സമയം തായോ എന്ന് നാം ചോദിക്കുമ്പോ, ഇന്ന് നമുക്ക് ലഭിക്കുന്ന സമയം, നമ്മളിൽ കടന്നു പോകുന്ന സമയം, നമ്മളിൽ കടന്നു പോകുന്ന വർഷങ്ങൾ, നമ്മൾ കഴിഞ്ഞു പോയത് നമുക്ക് ലഭിക്കില്ല. ഇനിയുള്ളതിനെ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിനെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നാളെ അതിനെ കുറിച്ച് സന്തോഷിക്കാം, ഇന്ന് നമ്മൾ അതിനെ പാഴാക്കി കഴിഞ്ഞാൽ നാളെ അതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ സമയം കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ കൽവിലുണ്ടാവേണ്ടത്. ഞാൻ എന്റെ അവസാനത്തിലേക്ക്, അള്ളാഹു എനിക്ക് നൽകിയ ആയുസിന്റെ അവസാനത്തിലേക്കുള്ള യാത്ര ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ ആരോഗ്യമാണ്, എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ സമയമാണ്. ഈ രണ്ട് കാര്യങ്ങളെ പ്രത്യേകിച്ച് യുവാക്കളോട്, ആരോഗ്യമുള്ളവരോട് ഞാൻ നാം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അത് ഉപയോഗിച്ചു കൊള്ളുക, കഴിവിന്റെ പരമാവധി അത് ഉപയോഗിച്ചു കൊള്ളുക. ഒരു നിമിഷത്തിൽ നമുക്കൊരു വേദന അനുഭവപ്പെടുകയും അത് ഇന്നതാണ് എന്ന് അറിയപ്പെടുകയും ചെയ്താൽ പിന്നെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല.
അള്ളാഹു തആലാമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ നാം പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വാക്കുകൾ മൊത്തത്തിൽ ഒരു ദർശനിങ്ങനെ കേട്ടു പിന്നെ കേട്ടു പോയി അല്ല, ഒറ്റക്കിരുന്ന് ഒറ്റക്കൊറ്റക്കിരുന്ന് നാം നമ്മോട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഗൗരവപൂർവ്വം ചിന്തിക്കുക, എന്താണ് രാപ്പകലുകൾ മാറി മാറി വരുന്നത്, നാളെ രാവിലെ ആകുന്നുണ്ട്, രാത്രി ആകുന്നുണ്ട്, നമ്മൾ രാവും പകലും ആവുന്നത് അറിയുന്നില്ല. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു, ഇനി 3 മാസം കഴിഞ്ഞാൽ അടുത്ത റമദാൻ വന്നു, എത്ര പെട്ടെന്ന് ഓരോ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു, എന്റെ ആയുസിന്റെ വലിയൊരു ഭാഗം കഴിഞ്ഞു പോകുന്നു, എനിക്ക് അള്ളാഹു തആലയെ നൽകിയ ആ അവസരം കഴിഞ്ഞു പോകുന്നു, ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത ആ അവസരം കഴിഞ്ഞു പോവുകയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത് ആ സമയത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യം, സമയത്തിൽ ബറക്കത്ത് ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിനോട് സിദ്ഖ് ഉണ്ടാവാൻ, അങ്ങനെ അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കാൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ചെയ്തു പോകുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതൊഴിവാക്കാൻ ഈ ഒരു ചിന്ത നമുക്ക് ഉപകാരപ്പെടും. സത്യസന്ധമായി നാം പറയുകയാണ്, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അള്ളാഹു തആല ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അവൻ നൽകിയ ഈ സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, അവൻ നൽകിയ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, ഏറ്റവും നല്ല എഹ്സാൻ ചെയ്യുന്ന അടിമകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും മുഅ്മിനീങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ രോഗം നൽകിയവർക്ക് ക്ഷമിക്കാനും അതിലൂടെ പ്രതിഫലം ലഭിക്കാനും നാളെ പരലോകത്ത് പാപങ്ങൾ പൊറുത്തു കിട്ടി ഉന്നതമായ ദർജകളിൽ എത്താനുമുള്ള തൗഫീഖും നൽകുമാറാകട്ടെ. നമ്മുടെ സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ استغفر الله لي ولكم واستغفروا انه هو الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته